إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم تلك من أنباء الغيب نوحيها إليك ما كنت تعلمها أنت ولا قومك من قبل هذا പ്രിയമ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കാതെ ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി വസിയത്ത് ചെയ്യാനുള്ളത്. കഴിഞ്ഞ റബീഉൽ അവലിനോടനുബന്ധിച്ച് നമ്മൾ തുടങ്ങി വെച്ച ഒരു വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നമ്മുടെ സമുദായത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള തെറ്റിദ്ധാരണകൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നാം എന്തൊക്കെ വിശ്വസിക്കണം എന്ന് അഖീദയുടെ ഗ്രന്ഥങ്ങളിലും അവിടുത്തെ സീറ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ സ്ഥിരപ്പെട്ട സീറ ഗ്രന്ഥങ്ങളിലോ തെളിവില്ലാത്തതും നമ്മുടെ നാട്ടിൽ പല സൂഫികളും ഷിയാക്കളും മറ്റ് പലരും പ്രചരിപ്പിച്ചിട്ടുള്ളതുമായ ഒട്ടനേകം തെറ്റായ വിവരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആളുകൾ വിശ്വസിക്കുകയും തലമുറ തലമുറയായി അത് കൈമാറ്റം ചെയ്യപ്പെട്ടു പോരുകയും ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാന പങ്കു വഹിച്ചത് ഇവിടുത്തെ മൗലിദ് മാല കിതാബുകളാണ്. ഒരു കാലത്ത് ആളുകൾ ഖുർആനും ഹദീസും പോലെ ബഹുമാനപൂർവ്വം കൈകാര്യം ചെയ്തിരുന്ന ഗ്രന്ഥങ്ങളായിരുന്നു അത്. പണ്ടൊക്കെ അത് ഉസ്താദുമാർ വന്ന് പാടിപ്പറഞ്ഞ് കാശും വാങ്ങി ഭക്ഷണം തിന്ന് പോകുന്നതിന് പകരം ഇന്നതൊക്കെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെടുകയും അതിനെയൊക്കെ ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് നിരവധി ഗ്രന്ഥങ്ങൾ ഭൂമി മലയാളത്തിൽ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ, വാട്സപ്പും ഫേസ്ബുക്കും മറ്റു പലതുമൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന അവസ്ഥ വന്നപ്പോൾ അതിനായി മെനക്കെട്ടിരുന്ന് ആളുകളെ ഈ അന്ധവിശ്വാസങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ അന്ധവിശ്വാസങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കിവിടെ നല്ല മൈലേജാണ് ആളുകൾക്കിടയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം പട്ടിൽ പൊതിഞ്ഞ പാഷാണം എന്ന് പറഞ്ഞതുപോലെ സത്യത്തിന്റെയും അതുപോലെ തന്നെ ശരിയായ ചരിത്രത്തിന്റെയും ഒക്കെ നിറം കലർത്തിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പല അന്ധവിശ്വാസങ്ങളും ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. ഞാനിവിടെ അന്ന് സംസാരിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നൂറാണ് ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടതെന്നും ആ നൂറിൽ നിന്നാണ് മറ്റെല്ലാ ചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടതെന്നും ആയിരക്കണക്കിന് മദ്രസകളിൽ ഇന്നും പഠിപ്പിക്കുകയാണ്. ആ നൂറിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ആദം നബിയെ സൃഷ്ടിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്കും അതിനെ സൃഷ്ടിച്ചുവെന്നും ആ നൂറ് അള്ളാഹുവിന്റെ നൂറാണെന്നും അള്ളാഹുവിന്റെ നൂറിൽ നിന്ന് അള്ളാഹു മുഹമ്മദ് നബിയെ സൃഷ്ടിച്ചുവെന്നും ഈ വിശ്വാസവും ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആദം നബിയെ സൃഷ്ടിച്ചപ്പോൾ ആ മണ്ണിൽ അദ്ദേഹത്തെ പടച്ച മണ്ണിൽ ഈ നൂറ് ഇട്ടു, അഥവാ കൂട്ടിക്കലർത്തി, അങ്ങനെ ആദം നബിയുടെ മുതുകിലായിക്കൊണ്ടാണ് ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങിയത് എന്ന് റസൂൽ പറഞ്ഞതായും മൗലിദ് കിതാബുകൾ ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ ദുർബലതയും അതിന്റെ പൊള്ളത്തരവുമാണ് അന്ന് നമ്മൾ പറഞ്ഞത്. അതിനിടക്ക് ഡിസംബർ 26നോടനുബന്ധിച്ച് ഈസാ നബിയെ സംബന്ധിച്ച് പറയേണ്ടി വന്നു. ഒരു ദിവസം എനിക്ക് വരാനും സാധിച്ചില്ല. അതുകൊണ്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഈ വിഷയത്തിൽ വന്നതുകൊണ്ട് ഞാൻ മുഖവരിയായി ഇത്രയും പറഞ്ഞു വന്നേ ഉള്ളൂ. മൗലിദുൽ കിതാബിൽ തന്നെ പറയുന്ന പല കാര്യങ്ങളും അള്ളാഹുവിന്റെ പേരിലുള്ള കളവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദം നബിയെ സൃഷ്ടിച്ച മണ്ണിൽ ഈ നൂറിട്ടു എന്ന് അള്ളാഹു പറയണം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇടുകയാണെങ്കിൽ അത് ആരാ ചെയ്യുന്നത്? അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിന്റെ പേരിലുള്ള കളവാണത്. അതുപോലെ തന്നെ അത് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നതോ, വജഅലനീ ഫീ സുൽബി ഇബ്രാഹിം, ഇബ്രാഹിം നബി, ഖലീൽ ഇബ്രാഹിം നബിയുടെ മുതുകിൽ എന്നെയാക്കി. അല്ല, അതിനു മുമ്പ് വജഅലനീ ഫീ സഫീനത്തി ഫീ സുൽബി നൂഹ് അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാമിന്റെ മുതുകിലായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കപ്പലിൽ എന്നെയാക്കി. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാം വരെയുള്ള 10 തലമുറയുണ്ട് ആദം നബിക്കും നൂഹ് നബിക്കും ഇടയിൽ. ആ തലമുറയിൽ ഏതിലൂടെയാണ് ഈ നബിപ്രകാശം ആദം നബിയിൽ നിന്ന് മുഹമ്മദ് നൂഹ് നബിയിൽ എത്തിയത് എന്ന് പറയുന്നില്ല. കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞതുപോലെ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പോലെ കണ്ണിയേറ്റതാണ്. എന്നാലും ഇരിക്കട്ടെ, നൂഹ് നബിയുടെ മുതുകിലെത്തി. എന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ കപ്പലിൽ നബിയുണ്ടായിരുന്നു എന്ന് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ? നൂഹ് നബിയുടെ ചരിത്രം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ കപ്പലിൽ റസൂലുള്ളാഹി നൂറ് വഹിച്ചിരുന്നു പറഞ്ഞിട്ടില്ല. ഞാൻ ഓതി വെച്ച സൂറത്ത് ഹൂദിലെ 49-ാമത്തെ ആയത്ത് അതാണ്. നൂഹ് നബിയുടെ ചരിത്രം പറഞ്ഞ ശേഷം അള്ളാഹു പറയാണ്, തിൽക മിൻ അംബാഇൽ ഗൈബി, ഇതെല്ലാം ഗൈബിയായ മറഞ്ഞ കാര്യങ്ങളിൽ പെട്ടതാണ്. നൂഹിഹ ഇലൈക, നാം നിനക്കത് വഹി തരുന്നു. മാ കുന്ത തഅലമുഹ അന്ത വല ഖൗമുക, നീയോ നിന്റെ ജനതയോ ഇതറിയുമായിരുന്നില്ല. മിൻ ഖബ്ലി ഹാദ, ഞാനീ പറയുന്നതിന് മുമ്പ്. അപ്പൊ നൂഹ് നബിയെ കുറിച്ച് ഒരു വിവരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ ഈ ഉമ്മത്തിൽ ആർക്കും ഇല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. മാത്രമല്ല, പൂർവ്വകാല നബിമാരുടെ ചരിത്രം അള്ളാഹുവിന്റെ റസൂൽ ഖുർആനിലൂടെ ഓതിക്കൊടുക്കുന്നു എന്നത്, ഖുർആൻ ദൈവീക ഗ്രന്ഥമാണ്, റസൂലുള്ളാഹിന്റെ വാക്കല്ല എന്നതിനുള്ള പ്രബലമായ ഒരു തെളിവായിട്ടാണ് മുസ്ലിമീങ്ങൾ ഇക്കാലഘട്ടം വരെ പറഞ്ഞു പോന്നിട്ടുള്ളത്. എന്നാൽ പൂർവ്വകാല നബിമാരുടെ മുതുകിൽ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. അപ്പൊ നബിക്ക് അതെല്ലാം അറിയാലോ. നൂഹ് നബിയുടെ ജനനവും മുതൽ നൂഹ് നബിയുടെ കപ്പലും അവിടുത്തെ പ്രളയവും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. പിന്നെ ഇത് ഗൈബിയായ വിവരമാണെന്ന് ഖുർആനിലൂടെ അദ്ദേഹം പറയുമ്പോ അതൊരു കാപട്യമല്ലേ? അപ്പൊ ഇത് ഖുർആനിനെതിരാണ് ഈ സംഭവം. നൂഹ് നബിയുടെ കപ്പലിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറുണ്ടായിരുന്നു എന്നത് ഖുർആനിനെതിരാണ്. നബിയുടെ മുതുകിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഗൈബിയായ വിവരമാണ്, നിനക്കോ നിന്റെ കൗമിനോ ഇതിനു മുമ്പ് അറിയുമായിരുന്നില്ല എന്ന് റസൂൽ ഓതിക്കൊടുക്കുകയാണ് ജനങ്ങൾക്ക്. അപ്പൊ നബിക്ക് ഉള്ളിലറിയാം, ഞാൻ മുതുകിലിരുന്നിട്ട് ഇതൊക്കെ അറിയാ. പിന്നെ ജനങ്ങൾ പൊട്ടിച്ചാക്കാൻ വേണ്ടി പറയാണ് ഇതൊക്കെ ഗൈബിയായ വിവരമാണ്. ഈ രൂപത്തിലുള്ള വൈരുദ്ധ്യമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഖുർആനിലൂടെ ഇങ്ങനെ നൂഹ് നബിയുടെ ചരിത്രം നമുക്ക് ഓതി തന്നതിൽ അള്ളാഹു രക്ഷിച്ചു എന്നാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. ഫഅൻജൈനാഹു വഅസ്ഹാബ സഫീനതി വജഅൽനാഹ ആയതൻ ലിൽആലമീൻ, അദ്ദേഹത്തെയും ആ കപ്പലിലുള്ള ആളുകളെയും നാം രക്ഷപ്പെടുത്തി, ലോകർക്ക് അതിനെ നാം ഒരു ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു. വഹമൽനാഹു അലാ ദാതി അൽവാഹിം ബദുസുർ, പലകകളും ആണികളുമുള്ള ഒരു പേടകത്തിലായിക്കൊണ്ട് അദ്ദേഹത്തെ നാം ചുമന്നു. തജ്രീബി അയുനിന, അത് നമ്മുടെ കൺമുന്നിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ മേൽനോട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കപ്പലിൽ കയറ്റി അവർ രക്ഷപ്പെടുത്തി എന്നാണ് ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പക്ഷെ ഇവർ പറയുന്നതോ, വസ്തഗാസ ബിഹി നൂഹുൻ ഫനജാ മിനർ റദ, നൂഹ് നബി അള്ളാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ നടത്തി, അങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. തന്റെ മുതുകിലുള്ള വരാൻ പോകുന്ന മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ നടത്തിയത്രേ നൂഹ് നബി, അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ടു. പക്ഷേ തരീക്കത്തുകാർ കൊണ്ട് നടക്കുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ കുറിച്ചുള്ള ബെയ്ത്തിൽ ജീലാനി പറഞ്ഞതായി അവർ പറയുന്നു, അനകുന്തു മഅ നൂഹിൻ ബിഅഹ്ലാ സഫീനതിൻ, നൂഹ് നബിയുടെ കപ്പലിന്റെ ഏറ്റവും ഉയരമുള്ള ഭാഗത്ത് ഞാനുണ്ടായിരുന്നു. ബിഹാറംബ തൂഫാനൻ അലാ കഫി ഖുദറത്തി, ആ പ്രളയത്തിലും കടലിലെ വെള്ളത്തിലുമൊക്കെ എന്റെ കുദറത്തിന്റെ കൈപ്പത്തിയിലാണ് ആ കപ്പൽ സഞ്ചരിച്ചത്. അപ്പൊ ജീലാനിയുടെ കറാമത്തായിട്ടാണ് ജീലാനിക്കാർ പറയുന്നത്. എന്നാൽ റസൂലുള്ളാഹിന്റെ നൂറ് മുതുകിലുള്ളത് കൊണ്ടാണ് എന്നാണ് മൗലിദുകാരൻ പറയുന്നത്. രണ്ടും പറയുന്ന ഒരു കൂട്ടരനെ, അവരെന്നെ ഞങ്ങൾ ഖുർആന്റെ ആളുകളാന്ന് പറയുന്നു. ഖുർആൻ പറയുന്നതോ നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, അവിടെ റസൂലിന്റെ നൂറിന്റെ കഥയോ ജീലാനിന്റെ കഥയോ ഒന്നും ഖുർആനിലോ സഹിഹായ ഹദീസിലോ പറയുന്നില്ല. അപ്പൊ നമ്മൾ ഏതനുസരിച്ചാണ് വിശ്വസിക്കേണ്ടത്? നമ്മുടെ ആളുകളുടെ, പാവപ്പെട്ട പാമരന്മാരായ ജനങ്ങളുടെ അഖീദക്ക് ആധാരമായിട്ടുള്ളത് ഈ മൗലിദു കിതാബാണ്. റസൂലുള്ളാഹിന്റെ മുതുകിലിരുന്ന് റസൂലുള്ള നൂഹ് നബിയുടെ മുതുകിലിരുന്നു, എന്നിട്ട് പിന്നീട് ഇബ്രാഹിം നബിയുടെ മുതുകിലെത്തി. ഇബ്രാഹിം നബിയെ തീക്കുണ്ടത്തിലെറിയുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു എന്നാണ് തുറന്ന് പിന്നെ പറയുന്നത്. വജഅലനീ ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇത് റസൂൽ പറഞ്ഞതായിട്ട് കള്ള റിപ്പോർട്ട് ഉദ്ധരിക്കുകയാണ്. എന്നെ അള്ളാഹു ആക്കി, ഇബ്രാഹിം നബിയുടെ മുതുകിലാക്കി, ഹീന ഖുദിഫ ബിഹി ഇലന്നാർ, അദ്ദേഹത്തെ നരകത്തിൽ എറിയപ്പെട്ടപ്പോൾ എന്ന്. അതിൽ തന്നെ തുടക്കത്തിൽ അതിന് 30 പറയുന്നുണ്ട് അദ്ദേഹത്തെ. ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മുതുകിൽ ഉണ്ടായത് കൊണ്ടാണ് ആ തീയിന്റെ ജ്വാല പെട്ടെന്ന് അണഞ്ഞു പോയത്. അങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അദ്ദേഹം തീയിൽ കരിഞ്ഞു പോവുമായിരുന്നു എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ നൂറിലായിരുന്നെങ്കിൽ. ഇബ്രാഹിം നബിയുടെ ചരിത്രം ഖുർആനിൽ എത്രയോ സ്ഥലത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വിശദമായ ചരിത്രമാണ്. അദ്ദേഹത്തെ തീയിലെറിഞ്ഞ സംഭവം ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല. എന്നാൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഖാലു ഹരിഖൂഹു അൻസുറു ആലിഹതകും ഇൻ കുന്തും ഫാഇലീൻ. അദ്ദേഹം തീയിലിട്ട സംഭവം വിവരിക്കുന്നിടത്ത് സൂറത്ത് അംബിയാ ഇല്ലാഹു പറയുന്നു, അവർ പറഞ്ഞു അവനെ കരിച്ചു കളയുക, ഇബ്രാഹിമിനെ കരിച്ചു കളയുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ സഹായിക്കുക, നിങ്ങൾ രണ്ടും ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അള്ളാഹു പറയുന്നു ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. തഫ്സീറിൽ കാണാം വലിയൊരു തെറ്റാലി കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുപോയി മീൻ ചൂടും പോലും കിടാൻ പറ്റുമല്ലോ, ദൂരത്ത് നിന്ന് ഒരു തെറ്റാലി വെച്ച് കെട്ടി അമ്പെയ്ത് വിടുന്നത് പോലെ അദ്ദേഹത്തെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. അദ്ദേഹം അതിൽ പോയി വീണു. എന്നിട്ടോ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, തീയിനോട് ഞാൻ പറഞ്ഞു, തീയിനെ പടച്ച റബ്ബ് തീയിനോട് പറയാണ് യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, തീയെ നീ ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമായിക്കൊള്ളുക. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തണുപ്പും രക്ഷയുമാകാൻ തീയിനോട് അള്ളാഹു കൽപ്പിച്ചു. അങ്ങനെ വഅറാദു ബിഹി കൈദൻ, അവർ അദ്ദേഹത്തെ കൊണ്ടൊരു കുതന്ത്രം ഉദ്ദേശിച്ചു. ഫജഅൽനാഹുമുൽ അഖ്സരീൻ, അവരെ നാം ഏറ്റവും പരാജയപ്പെട്ടവരാക്കിയെന്ന് സൂറത്ത് അംബിയായിലെ 68 മുതൽ 70 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് പറഞ്ഞു തരികയാണ്. ഇന്നോ ഇവരും വിശ്വസിക്കുന്നതോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുതുകിൽ റസൂലുള്ളാഹി ഉണ്ടായത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. എന്നാൽ ഇതേ ആളുകൾ തന്നെ പറയുന്ന ജീലാനിയുടെ ബൈത്തിലോ, ജീലാനിയെ കുറിച്ച് പറയുന്ന ബൈത്തിൽ വകുന്തു മഅ ഇബ്രാഹിം അമുൽ കമ്പിനാരിഹി, ഇബ്രാഹിം നബി തീയിലിടപ്പെടുമ്പോൾ ഞാൻ എന്നാലും അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വമാ ബാരിദൻ നീറാനു ഇല്ലാ ബിദഅവതി, ആ തീ അണഞ്ഞത് എന്റെ പ്രാർത്ഥന കൊണ്ടാണ് എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇതിലേതാ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇത്രയും ഗുരുതരമായ അഖീദാപരമായ തെറ്റുകൾ ഇതിൽ ധാരാളമുണ്ട്. അതൊക്കെ മുരടി ജീവിപ്പിക്കാൻ ഇപ്പോൾ മജ്ലിസുൻ നൂർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിനെയൊക്കെ പൊടി തട്ടി കൊണ്ടുവരുന്നത്. ആളുകൾക്ക് കപടഭക്തിക്ക് വലിയ മാർക്കറ്റുള്ള കാലാപ്പോ. നിത്യജീവിതത്തിൽ ഇസ്ലാമിന്റെ ഒരുപാട് സംഗതികളെ വകവെക്കാതെ തന്നിഷ്ടക്കാരനും താൻ തോന്നിയുമായി ജീവിക്കും. പക്ഷെ മുസ്ലിമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെ ചില പൊറാട്ട് നാടകങ്ങളൊക്കെ കാട്ടും. മൗലൂദ് റാത്തീബ് കുത്തുവി, അപ്പൊ ഉസ്താദ്മാരൊക്കെ വന്ന് ഉസ്താദ്മാരൊക്കെ അവനെ കണ്ടാൽ നല്ലതായി, നല്ലോണം കൈമണി കൊടുത്ത് ഓ ദീനിന്റെ ആളായി. അവന്റെ നിത്യജീവിതത്തിൽ ഇസ്ലാമിന്റെ യാതൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള കപടഭക്തിക്ക് വരെ മാർക്കറ്റുള്ള ഈ കാലത്ത് മജ്ലിസുൻ നൂർ പോലെയുള്ള സംഗതികൾ കൊണ്ടുവന്നിട്ട് ഈ അന്ധവിശ്വാസങ്ങൾ ആളുകളിൽ വീണ്ടും വീണ്ടും പ്രചരിപ്പിക്കുവാനാണ് യഥാർത്ഥത്തിൽ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെയല്ല ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത്. അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അതൊരു ദൃഷ്ടാന്തമായിട്ടാണ് ഖുർആൻ പറയുന്നത്. അവിടെ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ് ഇബ്രാഹിം നബിയുടെ മുതുകിലുണ്ടായിരുന്ന കാര്യം പറഞ്ഞിട്ടേയില്ല. അത് വിശുദ്ധ ഖുർആനിന്റെ തീർത്ഥം വിരുദ്ധമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടാണ് ദഅവത്തു അബി ഇബ്രാഹിം, എന്റെ നിയോഗമുണ്ടായത് എന്റെ പിതാവ് ഇബ്രാഹിം നബിയുടെ ദുആയുടെ ഫലമായിട്ടാണ്. ഏതാണ് ആ ദുആ? കഅബം പടുത്തുയർത്തിയ ശേഷം അദ്ദേഹവും ഇസ്മായിൽ നബിയും കഅബത്തിന്റെ മുറ്റത്തുനിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഒരു മുസ്ലിം സമൂഹത്തെ ഇവിടെ ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു റബ്ബനാ വബഅത് ഫീഹിം റസൂല മിന്നും, ആ മുസ്ലിം സമുദായത്തിൽ അവരിൽ തന്നെ റസൂലെ നീ നിയോഗിക്കണമേ. യത്രു അലൈഹിം ആയാത്തിക, നിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയും കിതാബും ഹിക്മത്തും അവരെ പഠിപ്പിക്കുകയും വയുസക്കിയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു നബിയെ അവരിൽ നീ നിയോഗിക്കണേ എന്ന് അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആയുടെ ഫലമാണ് എന്റെ നിയോഗം ഉണ്ടായതെന്ന് റസൂൽ പറയുന്നു. എന്നാൽ ഇബ്രാഹിം നബിയുടെ മുതുകിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മുതുകിലുള്ള ഈ നബിയെ കുറെ കാലത്തിന് ശേഷം നീ നിയോഗിക്കണേ എന്നാണല്ലോ അദ്ദേഹം പ്രാർത്ഥിക്കേണ്ടത് അല്ലേ? എന്റെ പിതാവിന്റെ മുതുകിലുണ്ടായിരുന്നു ഞാൻ എന്ന് ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് ആര് പറയേണ്ടിയിരുന്നു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടിയിരുന്നു. അതുണ്ടായില്ല എന്നത് തന്നെ ഇതെല്ലാം ഖുർആനിനും ഹദീസിനും തികച്ചും വിരുദ്ധമാണ് എന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പോ കഴിഞ്ഞ ഖുത്ബയിൽ അന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടാവും, ഷിയാക്കൾ പ്രചരിപ്പിക്കുന്ന എന്താ മുഹമ്മദ് നബി, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ എന്ന ഷിയാക്കളുടെ പഞ്ചദൈവങ്ങളുണ്ട്. അവരുടെ ഹക്ക് കൊണ്ട് തേടിയിട്ടാണ് ആദ നബി അലൈഹി ഇസ്ലാം രക്ഷപ്പെട്ടത് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഫാത്തിമ മൗലീദുകാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആദ നബിയെ പടക്കുന്നതിനു കൂടെ എല്ലാവരും ഉണ്ട്. മുഹമ്മദ് നബി ഉണ്ട്, ഫാലി ഉണ്ട്, ഫാത്തിമ ഉണ്ട്, ഹസൻ ഉണ്ട്, ഹുസൈൻ ഉണ്ട്, ജീലാനി ഉണ്ട്. അറച്ച ആളാ ആദ നബി ഒട്ടുണ്ടായിട്ടില്ല. അപ്പൊ ആദമാണോ ആദ്യത്തെ പടപ്പ് അല്ലാന്നാണ് സംബന്ധിക്കേണ്ടി വരിക. എന്നിട്ട് ഈ ഇതൊക്കെ പാടെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയെന്നറിയോ? ഇവിടെ വഹ്ദത്തുൽ വുജൂദ് എല്ലാം ഒന്നാണ്. ജീലാനി എന്ന് പറഞ്ഞാലും, മുഹമ്മദ് നബി എന്ന് പറഞ്ഞാലും, അലി എന്ന് പറഞ്ഞാലും, ഹസൻ എന്ന് പറഞ്ഞാലും, ഫാത്തിമ, എല്ലാവരും ഒന്നാണ്. ഇനി അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളന്നെയാണ് ഇതൊക്കെ. അതാണ് വഹദത്തുൽ വുജൂദ്, എല്ലാം ഒന്നാണ്. ഇന്നല്ലാഹു വൽ ആലമ ഹഖീഖത്തുൻ വാഹിദ, അല്ലാഹുവും ഈ ലോകവും ഒരൊറ്റ യാഥാർത്ഥ്യമാണ്. അതാണ് സത്താവ് സൃഷ്ടി, റബ്ബ് മർബൂബ് എന്നിങ്ങനെ രണ്ടില്ല, എല്ലാം ഒന്നാണ്, രണ്ടുണ്ടെന്ന് പറഞ്ഞവനാണ് മുശ്രിക്ക് എന്നാണ് ഇവർ പഠിപ്പിക്കുക. അതാണ് സൂഫികളുടെ വഹദത്തുൽ വുജൂദ്. വഹദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈന്ദവ വേദങ്ങളിലൊക്കെയുള്ള, അതുപോലെ തന്നെ ഗ്രീക്ക് ഫിലോസഫിയിലൊക്കെയുള്ള ജനിച്ച അദ്വൈതവാദമാണ്. ആ അദ്വൈതവാദത്തിന് ഇസ്ലാമിന്റെ കുപ്പായം ഇട്ടുകൊടുക്കുകയാണ് സൂഫികൾ ചെയ്തിട്ടുള്ളത്. ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നാണ് ഇത് ആദ്യമായി കടന്നു വന്നിട്ടുള്ളത്. പിൽക്കാലത്ത് ഈ പറഞ്ഞ ഹൈന്ദ ഉപനിഷത്തുകളും ഇതെല്ലാം അബ്ബാസി കാലഘട്ടത്തിലും മറ്റും അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടപ്പോ അതൊക്കെ വലിയ വിജ്ഞാനമായി അടുത്ത ആളുകൾ പഠിക്കാൻ തുടങ്ങിയും അതിലൂടെ ഇസ്ലാമിനെ ദുർവ്യാഖ്യാനിക്കാനും തുടങ്ങി. ഇപ്പൊ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ എന്നൊക്കെ പറയുന്ന ഗ്രീക്ക് ഫിലോസഫർമാർ, തത്വജ്ഞാനികൾ, അവരൊക്കെ ഔലിയാക്കന്മാരാണെന്നാ ഈ ഖൗം പറയുന്നത്. പ്ലാറ്റോ അരിസ്റ്റോട്ടിലൊക്കെ ഈ പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടിന്റെ ഒക്കെ തത്വത്തിൽ നിന്നാണ് ഹഖീഖത്തുൽ മുഹമ്മദിയ്യ എന്ന തത്വം ഇവരുണ്ടാക്കിയത്. നമുക്കറിയാം ഇവിടുത്തെ തരീക്കത്തുകാർ, ഏത് തരീക്കത്ത് എടുത്തു നോക്കിയാലും ജീലാനിയ, രിഫായിയ, സുഹറവർദിയ, ചിഷ്ടിയ തുടങ്ങിയ ഒരുപാട് തരീക്ക, കാക്കത്തൊള്ളായിരം തരീക്കത്തുണ്ട്. ഇപ്പൊ പുതിയ തരീക്കത്തുകൾ പറയും. ഈ തരീക്കത്തുകളൊക്കെ അവസാനം ചെന്നെത്തുന്നത് മനുഷ്യൻ സ്വയം ദൈവമായി ചെയ്യുകയാണ്. അള്ളാഹു അയാളിൽ ഇറങ്ങുകയാണ്, അയാൾ അള്ളാഹുവിന്റെ ഭാഗമായി മാറുകയാണ്. എന്നിലൂടെ അള്ളാഹുവിനെ കാണാം, എന്നെ വിളിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യും, അള്ളാഹിനെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞിടത്ത് രണ്ടും ഒന്നാകുകയാണ്. ജീലാനിയെ വിളിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യും, അള്ളാഹിനെ വിളിച്ചാൽ ജീലാനി ഉത്തരം ചെയ്യും. ആ രീതിയിൽ പരസ്പരം ലേഖന ഇത്തിഹാദ് എന്നാണ് ഇവർ പറയുക. അതിനൊക്കെ അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്, പറഞ്ഞു പറഞ്ഞ് അള്ളാഹുവിനെ അങ്ങേയറ്റം ഇബാദത്തെടുത്ത് സുന്നത്തുകളൊക്കെ അനുഷ്ഠിച്ച് ഉയർന്നു വരുന്ന നല്ല സ്വാലിഹായ അടിമയെ പറ്റി പറയുന്ന ഹദീസുണ്ട്. അങ്ങനെ ധാരാളം ഫർളിന് പുറമെയുള്ള നഫലുകൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ കേൾക്കുന്ന കാത് ഞാനാകും, അവൻ പിടിക്കുന്ന കൈ ഞാനാകും, അവൻ നടക്കുന്ന കാല് ഞാനാകും. ഇത് ബുഖാരിയിലുള്ള സ്വഹീഹായ ഹദീസാണ്. അതിന് ഉലമാക്കളൊക്കെ എങ്ങനെ മനസ്സിലാക്കിയത്, നന്നായി അള്ളാഹുമായി അടുത്ത ഒരാൾ അള്ളാഹു ഇഷ്ടപ്പെട്ടതല്ലാതെ കാണുകയില്ല, നോക്കുകയില്ല, അള്ളാഹു ഇഷ്ടപ്പെട്ടതിലേക്കല്ലാതെ ചെവി കൊടുക്കുകയില്ല, അതാണ് കാതാകുമെന്ന് പറഞ്ഞാൽ അർത്ഥം. അള്ളാഹു ഇഷ്ടപ്പെട്ടതല്ല തൊടുകയില്ല, പിടിക്കുകയില്ല, അതാണ് കയ്യാകുമെന്ന് പറഞ്ഞാൽ അർത്ഥം. അള്ളാഹു ഇഷ്ടപ്പെട്ടതിലേക്കല്ലാതെ തന്റെ കാലുകൊണ്ട് നടന്നു പോകില്ല, അതാണ് കാലാകുമെന്ന് പറഞ്ഞാൽ അർത്ഥം. എല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്റെ അവയവങ്ങളെ അയാൾ ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ഈ വ്യാഖ്യാനമാണ് ശരിയായ വ്യാഖ്യാനം എന്ന് പറഞ്ഞ ശേഷം ഹസ്കലാനി, ഇബ്നു ജറർ ഹസ്കലാനി പറയാണ് എന്നാൽ അള്ളാഹും സൃഷ്ടികളും ചേർന്ന് ഒന്നാവും, അള്ളാഹുവിൽ ഫനാ പ്രാപിക്കും. സൂഫികൾ എങ്ങനെയാണ്, അവരിങ്ങനെ ആത്മീയതയിൽ ഉയർന്നു പോയിട്ട് അവസാനം അള്ളാഹുവിൽ ലയിക്കും, അള്ളാഹുവിൽ ലയിച്ച് ഇവനും അള്ളാഹും ഒന്നാകും, പിന്നെ രണ്ടില്ല, ആ അവസ്ഥയിലെത്തുന്ന അതിനെ സംബന്ധിച്ച ഇത്തിഹാദി വാദക്കാർ പറഞ്ഞു ഇത് അക്ഷരാർത്ഥത്തിലാണ്. അപ്പൊ അള്ളാഹു കണ്ണാകുന്നു പറഞ്ഞാൽ അള്ള കാണുന്നത് പോലെ ഒലിയ കാണും, അള്ളാഹു കാതാകുന്നു പറഞ്ഞാൽ അള്ള കേൾക്കുന്ന പോലെ ഒലിയ കേൾക്കും. ഹേയ്, അള്ളാന്റെ കണ്ണും അള്ളാന്റെ കാതൊക്കെ ഒലിയിന് കിട്ടിയാ പിന്നെ കാണാൻ കഴിയാത്തതുണ്ടോ, കേൾക്കാൻ കഴിയാത്തതുണ്ടോ? അപ്പൊ ഒലിയിനെ പിന്നെ വിളിച്ചു തേടാം, വലിയ അള്ളാന്റെ സ്ഥാനത്തായി. ഈ തരത്തിലുള്ള തനിച്ച അന്ധവിശ്വാസമാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം അക്ബരിയ തരീക്കത്ത് എന്ന് പറഞ്ഞൊരു തരീക്കത്തുണ്ട്, ഏറെ പിഴച്ച ഒരു സൂഫിയായിരുന്നു ഇബ്നു അറബി എന്ന് പറയുന്നത്. ഇബ്നുൽ അറബി അല്ല, മുഹയ്യദ്ദീൻ ഇബ്നു അറബി. ഇയാൾക്ക് ഷെയ്ഖുൽ അക്ബർ എന്നാണ് സൂഫികൾ കൊടുത്തിട്ടുള്ള പേര്, ഏറ്റവും വലിയ ഷെയ്ഖ്. അയാളുടെ പേരിലെ തരീക്കത്താണ് അക്ബരിയ തരീക്കത്ത്. കേരളത്തിലും അതിന് ഖലീഫയും അതിന് പിന്നെ മുരീദന്മാരും ഒക്കെ ഉണ്ട്. അവരിറക്കിയിട്ടുള്ള വഹദത്തു മാല എന്ന് പറഞ്ഞൊരു മാലയുണ്ട്. അവിടെ വഹദത്ത് തന്നെ തൗഹീദ് എന്ന് പറഞ്ഞ എന്താ, സിത്താവും സിട്ടിയും ഒന്നാകുക. ഈ പറഞ്ഞ സൂഫിയും അള്ളാഹുവിൽ ലയിച്ചിട്ട് അള്ളാഹുവിൽ വിലയം പ്രാപിക്കുക. അവരിറക്കിയ മാലയിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദി ഒളിവായി അത് താൻ വെളിവായി. ആദി എന്ന് പറഞ്ഞ അള്ളാഹു, അതൊരു വെളിച്ചമായി, അത് പിന്നെ വെളിവായി പുറത്തേക്ക് വന്നു, അത് പിന്നെ ആദമായി വന്നു, ലുഹൂറായി. ആ അള്ളാഹു തന്നെയാണ് ആദമായിട്ട് ലോകത്ത് അവതരിച്ചതും. അമ്പിയ ഔലിയ ആയി വന്ന് അമ്പിയാക്കളും ഔലിയാക്കളുമായി പിന്നെ വന്നതൊക്കെ അവസാനം മക്കത്തതു തന്നെ വന്നു. ആ മക്കത്ത് വന്ന റസൂലും ആ അള്ളാഹു തന്നെയാണ്. അപ്പൊ ലോകത്ത് വന്നിട്ടുള്ള നബിമാരെല്ലാം അള്ളാഹുവിന്റെ അവതാരങ്ങളാകുന്നു എന്ന അത്യന്തം അപകടകരമായ വിശ്വാസമാണ് ഇവിടുത്തെ സൂഫികൾ വെച്ച് പുലർത്തുന്നത്. ഇവിടുത്തെ പല തരീക്കത്തുകളെയും ഇവിടുത്തെ യാഥാസ്ഥിക പണ്ഡിയ സംഘടനകൾ തള്ളി പറഞ്ഞിട്ടുണ്ട്, അത് കള്ള തരീക്കത്താണ്, അതിന്റെ കൂടെ പോകാൻ പാടില്ല. എന്നാൽ ഈ പറഞ്ഞ അക്ബരിയ തരീക്കത്തിനെ ഇവരാരും തള്ളി പറഞ്ഞിട്ടില്ല. അക്ബരിയ തരീക്കത്തിന് ഇബ്നു അറബി കാഫിറാണെന്ന് 40 പണ്ഡിതന്മാരുടെ സർട്ടിഫിക്കറ്റ് സഹിതം ബുർഹാനുദ്ദീൻ ബിഖായി അദ്ദേഹം ഒരു പുസ്തകം തന്നെ ഇറക്കിയിട്ടുണ്ട്, തംബിഹുൽ ഹബി ഇലാ തക്ഫീരി ബിൻ അറബി എന്ന പേരിൽ സൗദി അറേബ്യയിലെ ലജ്നത്തു ദായിമ അത് ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുന്ന പുസ്തകമാണ്. ബുർഹാനുദ്ദീൻ ബിഖായി അറിയപ്പെട്ട ഷാഫിഈ പണ്ഡിതനാണ്, സൂഫിസത്തിന് ഒരുപാട് പ്രവർത്തിച്ച ആളാണ്. എന്നാൽ ഇവിടുത്തെ ഷാഫികൾ ഇബിൻ അറബിയെ പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇബിൻ അറബി വലിയ സൂഫിയാണെന്നും റളിയല്ലാഹു അൻഹു എന്നും പറഞ്ഞ് നടക്കുകയാണ്. കാഫിറാണെന്ന് ആ കാലഘട്ടത്തിലെ 40 മഹനുസുന്നത്തിന്റെ ഉലമാക്കളുടെ സർട്ടിഫിക്കറ്റ് സഹിതമാണ്, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ ഉദ്ധരണികൾ സഹിതമാണ് ബുർഹാനുദ്ദീൻ ബിഖായി പറഞ്ഞിട്ടുള്ളത്. ആ ഇബിൻ അറബിയുടെ തരീഖത്തും ആ തരീഖത്തിന്റെ ആളായി കൊണ്ടുവന്നിട്ടുള്ളതുമാണ് വഹദത്തുമാല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വഹദത്തുമാലയിൽ പറഞ്ഞ നബിമാരൊക്കെ വന്നത് അള്ളാഹു തന്നെയാണ്, നബിമാരായി വന്നതൊക്കെ അവസാനം മക്കത്ത് വന്നതും ആ അള്ളാഹു തന്നെയാണ്. ഈ വഹദത്തുമാലയ്ക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ഒരു മുസ്ലിം മരിച്ചുപോയി, അയാൾ മക്കത്തുതിച്ച മുത്തോളി എന്ന പേരിൽ മുത്തിനെ അധ്യായം കൊടുത്തിട്ട് പറയാണ് മുത്തുനബിയിലൂടെ മക്കത്തുതിച്ചത് അള്ളാഹുവിന്റെ പരമസത്തയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹിന്റെ പരമസത്തയാണ്. അതെ, തീർച്ചയായും നബിയിലൂടെ ലോകം കണ്ടത് അള്ളാഹുവിന്റെ പരമസത്ത തന്നെയാണ്. അപ്പൊ അള്ളാഹു നബി ഒന്നാണെന്ന് പറഞ്ഞ് ഇതൊക്കെ നമ്മൾ വെറുതെ ഉണ്ടാക്കിയത്, അതുകൊണ്ട് അതൊക്കെ വായിക്കേണ്ടി വരുന്നത്, ഇതൊക്കെ വെറുതെ ആരോപിക്കുകയാണ്. ആരോപിക്കരുത്, പച്ച മലയാളത്തിൽ സാധാരണക്കാർക്ക് വരെ കിട്ടുന്ന അവസ്ഥയാണ്. ഇവിടെ ഹിന്ദുക്കളൊക്കെ സംഭവാമി യുഗേ യുഗേ എന്ന് പറയാറുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ധർമ്മം തകരുകയും അധർമ്മം വളരുകയും ചെയ്യുമ്പോൾ യുഗങ്ങൾ തോറും ഞാൻ സംഭവിച്ചുകൊണ്ടിരിക്കും, ദൈവത്തിന്റെ അവതാരങ്ങൾ ഇവിടെ ഉണ്ടാകും, ഇങ്ങനെ അവതാര പുരുഷന്മാർ കാലാകാലങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും ജനങ്ങളിൽ ധർമ്മം പുനർജീവിപ്പിക്കുവാനും തകർന്നുപോയ അധർമ്മത്തെ തകർന്നുപോയ ധർമ്മത്തെ പുനർജീവിപ്പിക്കുവാനും അധർമ്മം ഇല്ലാതാക്കാനും വേണ്ടി. ഇതാണ് ഇവിടുത്തെ അവതാര വിശ്വാസം. ആ അവതാര വിശ്വാസത്തിന്റെ മറ്റൊരു പതിപ്പ് ഇസ്ലാമിന്റെ പേരിൽ ഇവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നോക്കൂ നിങ്ങൾ എത്ര ഗൗരവമാണിത്. ഇതൊക്കെയാണ് മജ്ലിസുന്നൂറിലൂടെയും മറ്റും പുനരുജ്ജീവിപ്പിക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ജൂതന്മാരുണ്ടാക്കിയതാണ് ഷിയായിസം. ആ ഷിയായിസം അഹ്ലുസുന്നത്തിലേക്ക് കടത്തിക്കൂട്ടാൻ വേണ്ടിയാണ് സൂഫിസത്തെ കൊണ്ടുവന്നത്. ആ സൂഫിസത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും, ഓ ബഹുമാനപ്പെട്ട സൂഫിയാണ് അയാള്, ഒരുപാട് സൂഫിയാക്കൾ പങ്കെടുക്കുന്ന യോഗമാണത്, ഉത്തരം കിട്ടുന്ന മഹാന്മാരുണ്ട്, അയാളെ കണ്ടാത്ത ഒരു സൂഫി വര്യനാണ് എന്ന് പറഞ്ഞിട്ട് സൂഫി എന്ന് പറഞ്ഞാൽ എന്തോ വലിയ കാര്യം. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ ഇപ്രകാരം ദുർവ്യാഖ്യാനിച്ച കപടാത്മീയതയാണ് സൂഫിസം എന്ന് പറയുന്നത്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ കാര്യം ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടി വന്നത്. വഹദത്തുൽ വുജൂദ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഗ്രീക്ക് ഫിലോസഫി എന്ന് വന്നതാണ്. പക്ഷെ ഇബ്നു അറബി, അബ്ദുൽ കരീമുൽ ജിയലി, അബു യസീദുൽ ബിസ്താമി, ഇബ്നു ഫാരിൽ, അതുപോലെ ഹല്ല മൻസൂറുൽ ഹല്ലാജ്, ഇതൊക്കെ സൂഫികൾ അറിയപ്പെട്ട നേതാക്കന്മാരാ. ഇവരൊക്കെ ഈ വഹദത്തുൽ വുജൂദ് ഇവിടെ പ്രചരിപ്പിച്ച അവരൊക്കെ പുസ്തകങ്ങൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അബ്ദുൽ കരീമുൽ ജിയലി, അബ്ദുൽ കരീം ജിയലി പറഞ്ഞ നമ്മളെ ഷെയ്ഖ് ജീലാനിയുടെ പേരക്കുട്ടിയുടെ കുട്ടിയാ, അയാളുടെ ഇൻസാനുൽ കാമിൽ സമ്പൂർണ്ണ മനുഷ്യ പുസ്തകം 2-3 വാല്യമായിട്ട് മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് തനിച്ച സൂഫിസമാണ്. അത് ശരിക്കും ഈ പറഞ്ഞതൊക്കെ അതിൽ പച്ചയായി തന്നെ എഴുതിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അപ്പൊ എന്തുമാത്രം അപകടകരമായ വാദഗതികളാണ് ഇതിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നബിമാരെ കുറിച്ചുള്ള വിശ്വാസം തന്നെ തകിടം മറിഞ്ഞു. അള്ളാഹുവാണ് നബിമാരായി വന്നവരൊക്കെ. ഇത് മാത്രമല്ല, നബിമാരെ നബിയോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവശാദിച്ചു, എന്നാൽ ഇനി വലിമാരായിട്ട് ഖിയാമ നാൾ വരെയും ഈ അള്ളാഹു തന്നെയാണ് വരുന്നത്. ണ്ടോ, അത് നിലക്കുന്ന നാള് ലോകം അവസാനം, ആ ദുഹൂറാത്തുകൾ നിലക്കുന്ന അന്ന് ലോകം അവസാനിക്കും. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം വരുന്ന ഔലിയാക്കന്മാരും അള്ളാഹുവിൽ തന്നെയാണ്. അപ്പൊ അള്ളാഹു തന്നെയാണ് എല്ലാ സൃഷ്ടികളുടെ ഭാഗമാണ് എന്ന് പറയുന്ന അദ്വൈതവാദം, കല്ലിലും കരളിലും പൂവിലും പൊരുളിലും ഒക്കെ ദൈവമുണ്ട് എന്ന് പറയുന്ന ഇവിടുത്തെ അദ്വൈതവാദികളെ, അതേ വാദം നമ്മുടെ ആളുകളുടെ ഇടയിലും എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ അപകടകരമായ ഈ ചിന്താഗതി ഇവിടെ പ്രചരിപ്പിക്കുവാനാണ് ഇത്തരം മൗലിദി കിതാബുകൾ കാരണമാകുന്നത്. കാരണം ഇപ്പോൾ ആളുകൾ ഇങ്ങനെ പുരോഗതി നേടിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കപട ആത്മീയത കുറച്ച് മാർക്കറ്റ് കിട്ടുകയും അതിനൊക്കെ വിമർശിക്കുന്നവർ തീവ്രവാദികളായി, ഇതിനകത്തൊക്കെ പറയാൻ പോണ് മുസ്ലിം മുത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, എത്രയോ സ്ഥലത്ത് മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട്, മുസ്ലിങ്ങൾ പള്ളി തകർക്കപ്പെടുന്നുണ്ട്, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൂടെ, ഇതിനെ ഇതൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുന്ന ചില മോഡേണിസ്റ്റുകൾ ഇപ്പൊ നമ്മളെ ഇടയിലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് നമ്മുടെ ശരിയായ അഖീദ ഇല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിന്റെ പേരുകൊണ്ട് എന്ത് കാര്യമാണത്? ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചുള്ള വിശ്വാസം, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് ചൊല്ലും നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കേണ്ടതുണ്ട്. അഹ്ലു സുന്നത്തുൽ ഉലമാക്കൾ അഖീദ ഗ്രന്ഥങ്ങളിലൂടെ റസൂലിനെ കുറിച്ച് എന്തൊക്കെ വിശ്വസിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇതൊന്നുമില്ല, എന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞു പറഞ്ഞയാൾ പറയാണ്, ലം യസൽ യംഖുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമി സകിയത്തി ത്വാഹിറ, ഹത്ത അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവിയ വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്തു. ഇതൊരു മൗലവി കിതാബിന്റെ വരിയാണ്. എന്റെ റബ്ബ് എന്നെ ആദരണീയവും അഭിമാനിതവുമായ മുതുകുകളിൽ നിന്നും പവിത്രവും പരിശുദ്ധവുമായ ഗർഭപാത്രങ്ങളിലേക്ക് നീക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എന്റെ രണ്ട് മാതാപിതാക്കളിലൂടെ അള്ളാഹു എന്നെ പുറത്തു കൊണ്ടുവന്നു. എന്റെ ആ രണ്ട് മാതാപിതാക്കളും ഒരു തരത്തിലുള്ള വേശ്യാവൃത്തിയിലും ഏർപ്പെട്ടിട്ടില്ല എന്ന് ഇത് റസൂൽ പറഞ്ഞതായിട്ട് മംഗൂസുകാരൻ പറയാണ്. നോക്കൂ നിങ്ങൾ, ആദരണീയവും അഭിമാനിതവുമായ മുതുകളിൽ നിന്നാണ് അള്ളാഹുവിന്റെ റസൂൽ കടന്നു വന്നത് എന്ന് തെളിയിക്കാൻ പറ്റുമോ? ആദം നബി നൂഹ് നബി വരെ എത്തിയ 10 തലമുറ. ആ 10 തലമുറയുടെ കണ്ണിയിൽ ആ കണ്ണി ഏറാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഈ നൂറിനെ കൈമാറണമെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളിലൂടെയല്ലേ വരേണ്ടത്, ഇപ്പൊ ഭാര്യയിലൂടെ വരണം അല്ലെ? മുതുകിൽ നിന്ന് ഗർഭപാത്രത്തിലേക്ക് എന്നാണ് അതിന്റെ പ്രയോഗം തന്നെ. ആരാ നൂഹ് നബിയുടെ ഭാര്യ? കാഫിറായിരുന്നു എന്നാ ഖുർആൻ പറയുന്നത്. നറബല്ലാഹു മസല ലില്ലദീന കഫറു ഇംറാഅത നൂഹ് വഇംറാഅത ലൂത്. നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരെ സത്യനിഷേധികൾ കാഫിറുകൾക്കുള്ള ഉദാഹരണമായിട്ടാണ് മാതൃകയായിട്ടാണ് ഖുർആൻ പറയുന്നത്. അവർ രണ്ടുപേരും ആ നബിമാരെ വഞ്ചിച്ചു, കാഫിറുകൾക്കുള്ള മാതൃകയാണ് അവർ എന്നാ പറയുന്നത്. അങ്ങനെയുള്ള കാഫിറത്തായ നൂഹ് നബിയുടെ ഭാര്യയിൽ അവിടെ ഗർഭപാത്രത്തിൽ നമ്മുടെ റസൂലുള്ളാഹിന്റെ 100 ഉണ്ടായിരുന്നു എന്നാണ് ഇതനുസരിച്ച് വരുന്നത്. എന്നിട്ടോ അത് കഴിഞ്ഞു ഇബ്രാഹിം നബിയിൽ എത്തണമെങ്കിൽ ഇബ്രാഹിം നബിയുടെ വാപ്പയിലൂടെ അല്ലാതെ വരാൻ പറ്റൂലല്ലോ. ഇപ്പൊ നൂഹ് നബിയുടെ ഭാര്യ എന്ന് പറഞ്ഞത് വഖീല ദുഖുലുൻ നാറ വഅദ്ദാഖിരീൻ, നരകത്തിൽ കിടക്കുന്നവരൊപ്പം കിടന്നോ നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തതാ. അതുപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ വാപ്പാന്റെ അവസ്ഥ, ഇബ്രാഹിം നബിയുടെ വാപ്പയാരാ? ആസറാണ്, ബിംബക്കച്ചവടക്കാരനാണ്. ഇബ്രാഹിം നബിയിൽ എത്തണമെങ്കിൽ ഇബ്രാഹിം നബി വാപ്പയിലൂടെ വരണല്ലോ. വാപ്പാനെ പറ്റി എന്താ അള്ളാഹു പറഞ്ഞത്? ഇബ്രാഹിം നബി തന്റെ വാപ്പയോട് പറഞ്ഞത് ഖുർആൻ വിവരിക്കുന്നു, ഇന്നി അറാക വഖൗമക ഫീ ളലാലിൽ മുബീൻ, നിങ്ങളെയും നിങ്ങളുടെ ജനതയെയും വ്യക്തമായി ഭ്രഷ്ടരായിട്ടാണ് ഞാൻ കാണുന്നത്. വഇദ് ഖാല ഇബ്രാഹിമു ലി അബീഹി ആസർ അതത്തഖിദു അസ്നാമൻ ആലിഹ, ഇബ്രാഹിം നബി തന്റെ പിതാവിനോട് ആയ ആസറിനോട് പറഞ്ഞു അതത്തഖിദു അസ്നാമൻ ആലിഹ, ബിംബങ്ങളെയാണോ നിങ്ങൾ ആരാധ്യന്മാരായി സ്വീകരിക്കുന്നത് എന്ന് തന്റെ പിതാവിനോട് ഇബ്രാഹിം നബി പറഞ്ഞു. അദ്ദേഹം ബിംബാരാധകനായിരുന്നു, ബിംബ പൂജകനും ബിംബത്തുണ്ടാക്കി വെക്കുന്ന ആളുമായിരുന്നു, കാഫിറായിരുന്നു എന്നാണ്. മാത്രമല്ല ഇബ്രാഹിം നബി അദ്ദേഹത്തിന് വേണ്ടി ആദ്യം ആട്ടിയിറക്കി വീട്ടിൽ നിന്ന് പോകുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താം, വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്താമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷെ പിന്നീട് ആ പ്രാർത്ഥന നിർത്തി. ഇബ്രാഹിം നബിയിൽ മാതൃകയുണ്ടെന്ന് പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞു ഇതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. കാരണം ബമാക്കാൻ ഇസ്തിഗ്ഫാർ ഇബ്രാഹിം അലി അബീഹി ഇല്ലാൻ മോഹിതത്തിന് വായതാ ഇയാഹു, തന്റെ വാപ്പയോട് നടത്തിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കുറച്ചു കാലം വാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞത്. എന്നാൽ അദ്ദേഹം അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് ഇബ്രാഹിം നബിക്ക് ബോധ്യമായപ്പോൾ തബറമിന്നു, ആ പ്രാർത്ഥന അദ്ദേഹം ഒഴിവായി, പിന്നെ പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പൊ ഇബ്രാഹിം നബിയുടെ വാപ്പ കാഫിറാണ് എന്ന് യാതൊരു സംശയമല്ല. അവിടെ ഇവർ ദുർവ്യാഖ്യാനം കൊണ്ടുവരും, ആദറു വാപ്പയല്ല എളാപ്പയാണ്, ഇവർക്ക് എന്തിനും ദുർവ്യാഖ്യാനം ഉണ്ടാവല്ലോ, അപ്പൊ അതൊന്നും തെളിയിക്കാൻ കഴിയാത്ത കാര്യമാണ്. ആ വാപ്പയിലൂടെയാണ് ഇബ്രാഹിം നബിയിലേക്ക് എത്തുന്നത്. അപ്പൊ കാഫിറിന്റെ മുതുകല്ലേ അത്? അതെങ്ങനെയാണ് പവിത്രമായ മുതുകാകുക? അപ്പൊ ഇങ്ങനെയുള്ള ഇവർ പറയുന്ന കഥയനുസരിച്ചു തന്നെ അത് തെറ്റാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇബ്രാഹിം നബിയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്ന എന്താ? പിന്നെ കാണുന്നത് അബ്ദുൽ മുത്തലിബിലൂടെ അബ്ദുള്ളയുടെ മുതുകിലാണ്. അതിന്റെ ബാക്കിയുള്ള ഒന്നും ഇവർ പറയുന്നേ ഇല്ല. ഖുർആനും സഹീഹായ ഹദീസും അടിസ്ഥാനമാക്കി ഇത് തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായത് എന്നത് ശരിയാണ്. റസൂലിന് മുതൽ 20 മുപ്പാപ്പന്മാരുടെ ചരിത്രം ഏതാണ്ട് അറിയപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറമുള്ളതൊന്നും ശരിക്കും അറിയപ്പെട്ടതേ അല്ല. മനസ്സിലായില്ലേ? ഇൻഷാല്ലാഹ് അതിനെ സംബന്ധിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കേണ്ടതുണ്ട്. ആ 20 ഉപ്പാപ്പമാരെ പേര് ചൊല്ലിപ്പടിക്കൽ ഫറളാണെന്നാണ് ഇവിടെ ആളുകൾ പറയുന്നത്. എന്ന് മാത്രമല്ല, ആ 20 ഉപ്പാപ്പമാരിൽ പലരും കാഫിർ മുഅ്മിനാണെന്ന് തെളിയിക്കപ്പെട്ട ഒന്നുപോലുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ടും അവരൊക്കെ പേര് നമ്മൾ കുട്ടികൾക്ക് ഇടുന്നു, അബ്ദുൽ മുത്തലിബ് എന്നൊക്കെ. ചില ആൾക്ക് കുട്ടികൾക്ക് പേര് വരെ ഇടുന്നുണ്ട്. എന്താ നബിന്റെ ഉപ്പാപ്പല്ലേ? മുഅ്മിനല്ല, മുസ്ലിം അല്ല. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാന വ തആല പുണ്യ റസൂലിനെ കുറിച്ച് ശരിയായ വിശ്വാസം പഠിച്ച് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാം അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ. അമ്മാ ബാദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്ന വിഷയത്തെക്കുറിച്ചല്ല, മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമിന്റെയും മുസ്ലിമിന്റെയും പേരിൽ പലതരത്തിലുള്ള തീവ്രവാദ ഭീകരവാദ സംഘടനകളും ഉടലെടുക്കുകയും നശിക്കുകയും വളരുകയും പൊളരുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്ത നമ്മൾ കുറെ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്തായി കേരളത്തിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ
അത്തരം ചില ഭീകരവാദ സംഘടനകളിൽ ചേരാൻ വേണ്ടി നാടുവിടുകയും അങ്ങനെ കുടുംബങ്ങൾ പോലീസിൽ പരാതി കൊടുക്കുകയും അവസാനം അവരൊക്കെ ഈ തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഭീകരവാദ സംഘടനയിലേക്കാണ് പോയത് എന്ന് സ്ഥിരീകരണത്തിലെത്തുകയും ചെയ്തിരിക്കുകയാണ്. അത്തരം ആളുകൾ അവർ പ്രചരിപ്പിക്കുന്ന പല ഓഡിയോകളും ഇപ്പോൾ ഇവിടെ കേരളത്തിൽ പല ആളുകളും കേൾക്കാനിടയായിട്ടുണ്ട്. അതിനൊക്കെ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ സിദ്ധാന്തങ്ങളെയും തത്വങ്ങളെയും ഒക്കെ ക്രൂരമാംവിധം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവരുടെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഖുർആന്റെയും ഹദീസിന്റെയും പിന്തുണയുള്ളതാണ് എന്ന് വരുത്തി തീർക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശുദ്ധഗതിക്കാരായ ദീൻ ഇഷ്ടപ്പെടുന്ന പല ചെറുപ്പക്കാരും അതിൽ അറിയാതെ പെട്ടുപോകുന്നുണ്ട്. കാരണം ദീൻ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിക്കാതെ നെറ്റിൽ കയറി ഏതെങ്കിലുമൊക്കെ സൈറ്റിൽ പോയി അവിടെ കുറച്ച് ഇംഗ്ലീഷ് അറിയെങ്കിൽ അതൊക്കെ അതിലൂടെയൊക്കെ മുസ്ലിമീങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി ഇസ്ലാമിക പേരിൽ ഒരുപാട് സൈറ്റുകളുണ്ട്, ജൂതന്മാരായിരിക്കും നടത്തുന്നത്, ആളെ കാണൂലല്ലോ. അതിനോടെയൊക്കെ ഇസ്ലാമിനെ പഠിച്ച് ആയത്ത് മദീസൊക്കെ തെറ്റായി മനസ്സിലാക്കി അവസാനം ഇതാ നിങ്ങൾക്ക് ഇസ്ലാമിന് വേണ്ടി ജിഹാദ് ചെയ്ത് രക്തസാക്ഷിയാകാനുള്ള ഏക അവസരം, നിങ്ങൾ മരിക്കുന്നതോടുകൂടി നേരെ സ്വർഗത്തിൽ പോവാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ വലയിലാക്കുന്ന ഒരുപാട് പ്രചരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവർ ആദ്യം തന്നെ പറയുന്ന കാര്യം, അവരുടെ പ്രധാന ലക്ഷ്യം വെച്ചാൽ ലോകത്തുടനീളം ഇസ്ലാമിക ഭരണം കൊണ്ടുവരണം. നിലവിൽ എവിടെയും ഇസ്ലാമിക ഭരണം നിലവിലില്ല. പൂർണ്ണമായ അർത്ഥത്തിൽ ശരീഅത്ത് 100% പിന്നെ നടപ്പിലാക്കുന്ന ഒരു ഭരണം ഇവിടെ അല്ല. അതുകൊണ്ട് എല്ലാ ഭരണാധികാരികളും മുസ്ലിം ഭരണാധികാരികളും മുർത്തദും കാഫിറുമാണ്. അത്തരം ഭരണകൂടങ്ങളെ കുടച്ചു നീക്കി അവിടെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരൽ നമുക്ക് ഫർളാണ്. ഓരോ വ്യക്തിക്കും അതിനുവേണ്ടി ജിഹാദ് ചെയ്യൽ ഫർള് ഐനാണ് എന്ന വ്യക്തിപരമായ ബാധ്യതയാണ്. ഈ ഒരു പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരുപാട് കാര്യമായി ഈ കുപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇതൊക്കെ വന്നത് ഇസ്ലാമിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ച പലരും ഇന്ത്യയിലും ഈജിപ്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പച്ചയായി പറഞ്ഞാൽ സയ്യിദ് അബുൽ ആല മൗദൂദിയുടെ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ സയ്യിദ് കുത്തുബ് എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരനുണ്ടായിരുന്നു, ഇഖ്വാൻ മുസ്ലിം മുസ്ലിം ബ്രദർഹുഡിന്റെ എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, ഇതൊക്കെയാണ് ആളുകളെ ഈ ചിന്താഗതിയിലേക്ക് നയിച്ചത് എന്നത് വളരെ വ്യക്തമായിട്ട് ഇതിന്റെ ആളുകളുടെ പുസ്തകങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അത് അതിൽ പറഞ്ഞ ഭരണമില്ലാത്ത ദീൻ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത വീട് പോലെയാണ്. നിങ്ങളുടെ മനസ്സിൽ വീടിന്റെ ഒരു പ്ലാൻ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും തന്നെ ആ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇസ്ലാമിക ഭരണത്തിന് കീഴിലല്ലാതെ നിങ്ങൾക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല എന്ന വളരെ അപകടകരമായ വാദം കൊണ്ടുവരികയും അത് ജനങ്ങൾ വിശ്വസിച്ചു. അപ്പൊ നമ്മളൊന്നും ഇപ്പൊ മുസ്ലിം അല്ല, നമ്മളൊക്കെ യഥാർത്ഥ ഇസ്ലാമിന് പുറത്താണ് ഇപ്പോൾ ഉള്ളത്, കാരണം നമ്മളെ ഭരണാധികാരി മുസ്ലിം അല്ലല്ലോ, ഇവിടെ ഇസ്ലാമിക ശരീഅത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഈ ഭരണകൂടത്തിനെതിരിൽ എന്ത് ചെയ്താലും അത് കുഴപ്പമില്ല, എന്ത് കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്താലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഓരോ നാട്ടിലുമുള്ള ചെറുപ്പക്കാർ അതാത് നാട്ടിലെ ഭരണകൂടങ്ങൾക്കെതിരിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങൾ നാട്ടിൽ നടമാടും ചെയ്യാണ്. ഇപ്പോ മുസ്ലിം ഭരണാധികാരി ഉള്ള സ്ഥലത്ത് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന എന്താ? നിങ്ങൾ ഭരണാധികാരിയെ കേൾക്കണം, അനുസരിക്കണം. അലൈക്കും ബിസ്സമ്മി വത്താഅ വൈ താമർ അലൈക്കും ഹബദുൻ അബ്ശിയുൻ, ഒരു അബ്ശീനിയക്കാൻ അടിമയാണ് നിങ്ങൾ അമീറായി വരുന്നതെങ്കിലും അദ്ദേഹത്തെ നിങ്ങൾ കേൾക്കണം അനുസരിക്കണം. മാത്രല്ല അവൻ നിന്നെ അടിച്ചാലും അവൻ നിന്റെ സ്വത്ത് പിടിച്ചെടുത്താലും നീ ഒരിക്കലും തന്നെ ഭരണകൂടത്തിനെതിരെ വിപ്ലവത്തിന് പോകരുത്. ഇത് വളരെ ഗൗരവമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞതായിട്ട് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഭരണാധികാരികളെ തെറ്റ് ചെയ്താൽ ആ തെറ്റ് അംഗീകരിച്ചു, ആ തെറ്റിൽ അവർ നമ്മൾ അനുസരിക്കേണ്ട, തെറ്റായ ഒരു കാര്യം ചെയ്യാൻ ഭരണാധികാരികളോട് ആവശ്യപ്പെട്ടാൽ അതിൽ അദ്ദേഹത്തെ അനുസരിക്കേണ്ട. പക്ഷെ അതിന്റെ പേരിൽ ആ ഭരണകൂടത്തിനെതിരെ വിപ്ലവം ഉണ്ടാക്കാൻ പാടില്ല. വിപ്ലവം തന്നെ വെറും യുദ്ധത്തിൽ വാളെടുത്തിറങ്ങല് മാത്രമല്ല, അതിനെതിരെ എഴുതുക, അതിൽ പ്രസംഗിക്കുക, ആളുകൾ കൂടുതൽ നേരത്തെ ഭരണകൂടത്തിനെതിരിൽ സംസാരിക്കുക, പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഭരണാധികാരി വ്യക്തമായ കുഫുർ ചെയ്യുകയും അദ്ദേഹത്തെ മാറ്റേണ്ട അവസ്ഥയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ തന്നെ അയാളെ മാറ്റി നീതിമാനായ ഒരു ഭരണാധികാരിയെ വലിയ ചോരചിന്തൽ കൂടാതെ കുഴപ്പമില്ലാതെ മാറ്റാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാം, അതിന് കഴിവില്ലെങ്കിലോ ക്ഷമിച്ചു മിണ്ടാതിരുന്നോളണം. ഇപ്പൊ നമുക്കിതാ മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ ഈജിപ്തിലും സിറിയയിലും ലിബിയയിലും പലയിടത്തും അരങ്ങേറി. എന്താ സംഭവിച്ചത്? ഭരണാധികാരിയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വിപ്ലവം. ആരാ ഇറങ്ങുന്നത്? ഓരോ കുറേ കൊച്ചു കൊച്ചു സംഘങ്ങൾ ഉണ്ടാക്കിയിട്ട്, ശുണ്ടി സംഘങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരെവിടുന്നെങ്കിലൊക്കെ തോക്കോ മറ്റായുധങ്ങളോ കള്ളത്തരത്തിൽ കൊണ്ടുവന്നിട്ട് അതുകൊണ്ട്. എന്നാൽ ഭരണകൂടത്തിന്റെ അടുത്ത് എന്തൊക്കെ ഉണ്ടാവും? എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും, പോലീസും പട്ടാളവും ആയുധവും ഇന്റലിജൻസും എല്ലാം ഉണ്ടാവും. അങ്ങനത്തെ സർവ്വസന്നാഹങ്ങളുടെ ഒരു ഭരണകൂടത്തോടെ ഈ തട്ടിക്കൂട്ടിയ ഈ കടലാസ് സംഘടനകൾ വിപ്ലവം ഉണ്ടായി. എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചു? ഇപ്പൊ ലിബിയയിലൊക്കെയുള്ള അവസ്ഥ എന്താ? ലിബിയയിൽ മൂന്ന് ഗവൺമെന്റ്. അപ്പോ ഇപ്പൊ അവർ പറയാണ് ഗദ്ദാഫിയുടെ പഴയ ഭരണമായിരുന്നു നല്ലത്, ഇതിനേക്കാളും ഭേദം. മാത്രമല്ല ഇപ്പൊ സിറിയയിലെ അവസ്ഥ എന്താ? ലക്ഷക്കണക്കിന് അഹിർസുന്നത്തിന്റെ ആളുകൾ കൊല്ലപ്പെട്ടു, ആയിരക്കണക്കിന് ഇസ്ലാമിക സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ടു, തലമുറയും തലമുറകളിലേക്ക് നീങ്ങുന്ന ദുരന്തങ്ങളാണ് അവിടെ. എന്താണ് അവിടുത്തെ അവസ്ഥ? അവിടുത്തെ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് എവിടെയോ അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ പോലും കഴിയില്ല. കാരണം എന്താ? ബഷാറുൽ അസദ് എന്ന കൊടും ഷിയ, അവൻ തനിച്ച കാഫറാണെന്ന് ഷിയാക്കൾ തന്നെ പറഞ്ഞു. അങ്ങനത്തെ ഷിയ ഇറാന്റെ സഹായത്തോടെ, റഷ്യയുടെ സഹായത്തോടെ മുസ്ലിമീങ്ങളെ അടിച്ചമർത്തി കൊന്നുകൂട്ടി. ഒരു 10% പോലും വരില്ല അവന്റെ നുസൈരിയ കക്ഷി സിറിയയിൽ. പക്ഷെ അവനാണ് എന്നുള്ള ഭരണം നടത്തുന്നത്. അപ്പൊ ആള് ഒഴിമാക്കൾ പറഞ്ഞു നിങ്ങൾ അവിടെ ചെയ്യാൻ പാടില്ല. എന്താ ഉണ്ടായത്? ഈ നെറ്റിൽ മറഞ്ഞിരുന്ന് ഫത്വ കൊടുക്കുന്ന ഈ കള്ള മുഫ്തിമാരെ ഫത്വ കേട്ട് പലയിടം അങ്ങോട്ട് പോയി അല്ലെ? ഇറാഖിൽ എന്താ സംഭവിച്ചത്? അപ്പൊ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ പഠിക്കാതെ മനസ്സിലാക്കാതെ ഭരണകൂടത്തിൽ വിപ്ലവം ഉണ്ടാക്കുക. ഭരണകൂടത്തിൽ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് സൗദി ഗവൺമെന്റിന്റെ കുറ്റങ്ങൾ ഇങ്ങനെ പറയാ. ഏയ്, സൗദി തന്നെ ജോലി ചെയ്യും, അവിടെ കൊണ്ട് അവിടെ കഫ്തീരിയ നടത്തിയിട്ട് ഇവിടെ പോരി, ഇതൊക്കെ ഉണ്ടാക്കിയോനാ. എല്ലാ ദിവസവും ഭരണകൂടത്തെ കുറ്റം പറയാത്ത ദിവസം ഉണ്ടാവില്ല. മുഴുവൻ പൈസ അവിടുത്തെ ഉണ്ടാക്കിയതാണ്. എന്ത് തോന്നിയാസാണ് അലച്ചു നോക്കത്? മുസ്ലിം ഭരണാധികാരികളെ കുറിച്ച് പറയും, അത് ഗൈബത്തല്ലേ? നാട്ടുകാരെ പറ്റി ഗൈബത്ത് പറയാൻ പറ്റുമോ? പിന്നെ ഭരണാധികാരിയെ പറ്റി എന്തു തെറ്റുണ്ടെങ്കിലും ശരി, ആ ഭരണകൂടത്തെ പറയില്ല എന്നുള്ളത് അത് വലിയ തെറ്റായിട്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആകെപ്പാടെ പറയാനുള്ള എന്താ നിങ്ങള്? പവല്ലം യഹും ബിമാ അൻസലല്ലാ ഫൗലായിക ഹുമുൽ കാഫിറൂൻ. അല്ലാഹു ഇറക്കിയതനുസരിച്ച് ആര് വിധിക്കുന്നില്ലയോ അവർ കാഫിറുകളാണ്. അത് മാത്രമേ ഉള്ളൂ ഖുർആനിലായത്. പൗലായിക്കഹുമുൽ ളാലിമുൻ, അവർ അക്രമികളാണ്. പൗലായിക്കഹുമുൽ ഫാസിഖൂൻ, അവർ ഫാസിഖൽ. ഈ ആയത്തൊക്കെ അല്ലേ? അപ്പൊ എപ്പോഴും അല്ലാഹു ഇറക്കിയത് കൊണ്ട് ഭരണം നടത്തിയിട്ടില്ലെങ്കിൽ കാഫിറാവോ? ഇല്ല. ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അതിനെ നിരുപാധികം ആയത്തിനെ വ്യാഖ്യാനിക്കരുത്. അങ്ങനെ വ്യാഖ്യാനിച്ചവരാണ് ഖവാരിജികൾ. അതേ വ്യാഖ്യാനമാണ് ഇന്നും. ഒരാൾ ഇസ്ലാമിക ഭരണം കൂടും പൂർണ്ണമായി നടപ്പിലാക്കുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കണം. അയാൾ ഇസ്ലാമിക ഭരണം ഇവിടെ ആവശ്യമില്ല, ഈ ഭരണമാണ് ഏറ്റവും നല്ലത് എന്ന് പറയണോ? എങ്കിൽ അയാൾ കുഫ്റിലേക്ക് പോയി, യാതൊരു സംശയമല്ല. അതേസമയം അയാള് അതൊന്നും ഉദ്ദേശമല്ല. ഇവിടെ ഇപ്പൊ തൽക്കാലം ഇതൊക്കെയാണ് നല്ലത്, സമഭരണം തന്നെയാണ് നല്ലത്, അതിന് തുല്യമായി ഒന്നുമില്ല, അതിനോട് കടപിടിക്കാനും ഒന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആളുകളൊക്കെ അങ്ങനെ അയാളുടെ ഹവയുടെ അടിസ്ഥാനത്തിൽ, അയാളുടെ ഭൗതിക താല്പര്യത്തിന്റെ പേരിലാണ് അയാൾ ഇസ്ലാം പൂർണ്ണമായി നടപ്പിലാക്കാത്തതെങ്കിൽ അയാൾ കാഫറാകുന്നില്ല, അയാൾ ഫാസിക്കോ ലാലിമോ ആകുന്നുള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാതെ ഇസ്ലാം ഭരണം നടത്താത്തവരൊക്കെ കാഫിർ, മുർത്തദ് സൗദി, മുർത്തദ് ഒമാൻ പറയാണ്, മുർത്തദായി പോയി ഇസ്ലാമെന്ന്. ഇതെല്ലാം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വക വിഷയങ്ങളൊക്കെ നമ്മുടെ ചെറുപ്പക്കാരെ പഠിപ്പിക്കേണ്ടതുണ്ട്. കാരണം ആരും എന്തൊക്കെ എവിടെയൊക്കെ പഠിക്കുന്നു കേൾക്കുന്നു ആർക്കും അറിയില്ല. എന്റെ മോൻ ഏത് സൈറ്റിലാ കയറുന്നത്, എവിടുന്നാ പഠിക്കുന്നത്, എനിക്ക് പറയാൻ പറ്റൂല. എന്തായാലും സ്വന്തം കയ്യിലുള്ള മൊബൈലിൽ നെറ്റ് കിട്ടുന്ന കാലത്ത് ഏത് സൈറ്റിലും പോകാം, ഏത് കേൾക്കാം. അപ്പൊ പിഴച്ചു പോകാൻ ഏറെ സാധ്യതയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇത്തരം ചിന്തകൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ശരിക്ക് ചികിത്സിക്കണം. അല്ലെങ്കിൽ ആദ്യമൊക്കെ പണി പിന്നോനെ പറ്റി കാണാതാവും, ഇടക്കൊന്ന് ബോംബെയിൽ പോവും, ഇടക്കൊന്ന് ബാംഗ്ലൂരിൽ പോവും, പിന്നീട് മുങ്ങിന്ന് കേൾക്കാം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് പടന്നയിലും മറ്റൊക്കെ ഉള്ള ആളുകൾ പോയത്. ഇത് ഇപ്പൊ രണ്ടു നാഴ്ച കണ്ണൂരിൽ നിന്ന് പോയി, മൂന്ന് കുടുംബങ്ങളാ പോയത്, 10 ആളുകൾ. മനസ്സിലായില്ലേ? അതെന്താ? ഇതന്നെ ഈ മുല്ലപ്പൂ വിപ്ലവം വന്നപ്പോൾ യുദാ ഫറോവമാർ തകർന്നു എന്ന് പറഞ്ഞ ഇതിന്റെ പത്രങ്ങളുണ്ട് ഇവിടെ. മനസ്സിലായില്ലേ? ആ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ പരിണിതി ഇപ്പൊ എന്താ? അവിടുത്തെ ആളുകൾ പറയാണ് ഞങ്ങൾക്ക് പഴയ ഭരണം നല്ല, ഞങ്ങൾക്ക് ജീവിക്കാനല്ലോ. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഇസ്ലാമിന്റെ മുസ്ലിമായി പേര് നടക്കുന്ന പല ആളുകളും യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് ഇസ്ലാം പഠിക്കാതെ അവിടെ ഇവിടെ പറ്റി പലതും പഠിച്ചിട്ട് പിഴച്ചു പോകുന്നുണ്ട്, തീവ്രവാദ സംഘടനകളിലേക്ക് പോകുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരാവുകയും നമ്മുടെ ആളുകളെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ ദീൻ മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم.